എ.ആർ.എൻ ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി ഫസ്ലും. ഖത്തർ കോടതി 4 മലയാളികൾക്ക് വധശിക്ഷ വിധിച്ചു. സ്വർണവും പണവും കവർച്ച നടത്താൻ യമൻ സ്വദേശിയെ വധിച്ചുവെന്ന കേസിലാണ് ഖത്തർ കോടതിയുടെ ശിക്ഷാ പ്രഖ്യാപനം. കണ്ണൂർ മട്ടന്നൂർ സ്വദേശികൾക്കാണ് കോടതി ശിക്ഷ വിധിച്ചത്. ഒന്നാം പ്രതി അഷ്ഫീർ, രണ്ടാം പ്രതി അനീസ്, മൂന്നാം പ്രതി റാഷിദ് കുനിയിൽ, നാലാം പ്രതി ടി ഷമ്മാസ് എന്നിവർക്കാണ് വധശിക്ഷ വിധിച്ചത്. പ്രതിപട്ടികയിലുള്ള 27 പേരും മലയാളികളാണ്. കേരള മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. കള്ളപ്പണം വെളുപ്പിച്ചു എന്ന കേസിലാണ് 6 മണിക്കൂറിലേറെ സമയം ചോദ്യം ചെയ്ത ശേഷം ശിവശങ്കറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. ശിവശങ്കറിനെ നാളെ കോടതിയിൽ ഹാജരാക്കും. മുൻകൂർ ജാമ്യ അപേക്ഷ ഹൈക്കോടതി തള്ളി മിനിറ്റുകൾക്കുള്ളിൽ തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ നിന്നുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശിവശങ്കറിനെ കസ്റ്റഡിയിൽ എടുത്തത്. എൻഫോഴ്സ്മെന്റും കസ്റ്റംസും രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ശിവശങ്കറിനെതിരെ വ്യക്തമായ തെളിവുകളും മൊഴികളും ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേരള ഹൈക്കോടതി ഇന്ന് ശിവശങ്കറിന് മുൻകൂർ ജാമ്യ അപേക്ഷ നിരസിച്ചത്. സ്വപ്ന സുരേഷിന്റെയും പി വേണുഗോപാലിന്റെയും മൊഴികൾ ശിവശങ്കറിന്റെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നതാണെന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ 53.54% പോളിംഗ് രേഖപ്പെടുത്തി. 71 മണ്ഡലങ്ങളിലായിരുന്നു ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. സംസ്ഥാനത്തെ 16 ജില്ലകളിലെ 2 കോടിയിൽ പരം വോട്ടർമാർക്ക് വേണ്ടി 31,371 പോളിംഗ് ബൂത്തുകളാണ് ഒന്നാം ഘട്ടത്തിൽ സജ്ജമാക്കിയത്. 1066 സ്ഥാനാർത്ഥികളാണ് ഇന്ന് ജനവിധി തേടിയത്. അതിൽ 114 പേർ സ്ത്രീകളാണ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളത്തിൽ ഇന്ന് 8,790 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. എറണാകുളം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 1,000 മുകളിലാണ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 178 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 7,646 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിക്കുകയും ചെയ്തു. അതേസമയം 27 പേർ കോവിഡ് ബാധിച്ച് മരിച്ചതോടെ കേരളത്തിലെ കോവിഡ് മരണസംഖ്യ 1,403 ആയി ഉയർന്നു. 7,660 പേരുടെ അസുഖം ഇന്ന് ഭേദമായിട്ടുണ്ടെന്നും സംസ്ഥാന ആരോഗ്യമന്ത്രാലയം പറയുന്നു. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ താനുമായി സമ്പർക്കം പുലർത്തിയിട്ടുള്ളവർ കോവിഡ് പരിശോധന നടത്തണമെന്ന് കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് BJP സംഘടിപ്പിച്ച നിരവധി റാലികളിൽ സ്മൃതി ഇറാനി പങ്കെടുത്തിട്ടുണ്ട്. മുന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം ഏർപ്പെടുത്താനുള്ള തീരുമാനത്തെ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന രാഷ്ട്രീയകാര്യ സമിതി സ്വാഗതം ചെയ്തു. മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം എന്നത് കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള നയമാണെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി പറഞ്ഞു. ഇക്കാര്യത്തിൽ എതിർപ്പുമായി രംഗത്തുവന്ന മുസ്ലിം ലീഗിന്റെ നിലപാടുകളെയും KPCC രാഷ്ട്രീയകാര്യ സമിതി വിമർശിച്ചു. കൊച്ചിയിൽ നടിയാക്രമണത്തിനിരയായ കേസിൽ വിചാരണ കോടതി മാറ്റണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. ആക്രമണത്തിന് ഇരയായ നടി തന്നെയാണ് കോടതി മാറ്റണം എന്ന ആവശ്യവുമായി ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയിട്ടുള്ളത്. കോടതി പക്ഷപാതപരമായി പെരുമാറുന്നുവെന്നാണ് പരാതിക്കാരി ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. വിസ്താരം നടക്കുമ്പോൾ പ്രതിഭാഗത്ത് നിന്ന് മാനസികമായി വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴും കോടതി ഇടപെടുന്നില്ല. മൊഴി രേഖപ്പെടുത്തുന്നതിൽ വനിതാ ജഡ്ജ് മനഃപൂർവ്വം വീഴ്ച വരുത്തുന്നു. ഇൻ ക്യാമറ നടപടികളായിട്ടും പ്രതിഭാഗം അഭിഭാഷകരുടെ എണ്ണം നിയന്ത്രിക്കാൻ കോടതി തയ്യാറാകുന്നില്ല. പ്രതി ജാമ്യ വ്യവസ്ഥ ലംഘിച്ചത് ചൂണ്ടിക്കാണിച്ചുള്ള ഹർജി പരിഗണിക്കാൻ പോലും വനിതാ ജഡ്ജ് തയ്യാറാകുന്നില്ല തുടങ്ങിയ ആരോപണങ്ങളുമായാണ് പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് വീണ്ടും താൽക്കാലിക വിലക്കേർപ്പെടുത്തുകയാണെന്ന് ഹോങ്കോങ് സൂചിപ്പിച്ചു. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ മുംബൈ ഹോങ്കോങ് വിമാനത്തിലെ യാത്രക്കാരിൽ ചിലർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് ഹോങ്കോങ് വീണ്ടും വിലക്കേർപ്പെടുത്തുന്നത്. ഇത് 4 തവണയാണ് ഹോങ്കോങ്ങിലേക്കുള്ള എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്നതെന്ന് വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ 13 സീസണിൽ പ്ലേ ഓഫ് റൌണ്ടിലെത്തുന്ന ആദ്യ ടീം എന്ന വിശേഷണം മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കി. ഇന്ന് അബുദാബിയിൽ നടന്ന മാച്ചിൽ 5 വിക്കറ്റിനാണ് മുംബൈ ടീം ബാംഗ്ലൂരിനെ മറികടന്നത്. എല്ലാവർക്കും 12 വീതം മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ മുംബൈ ടീമിന് 16 പോയിന്റുണ്ട്. ബാംഗ്ലൂർ ഡൽഹി ടീമുകൾക്ക് നിലവിൽ 14 പോയിന്റാണുള്ളത്. പഞ്ചാബിനും കൊൽക്കത്തയ്ക്കും 12 വീതം പോയിന്റുണ്ട്. ഹൈദരാബാദ് രാജസ്ഥാൻ ടീമുകൾക്ക് 10 വീതം പോയിന്റാണുള്ളത്. അതേസമയം 12 കളികളിൽ 8 തോറ്റ ചെന്നൈ ടീം മാത്രമാണ് ഇതുവരെ ടൂർണമെന്റിൽ നിന്ന് പുറത്തായിട്ടുള്ളത്. മുംബൈ ടീം പ്ലേ ഓഫിലെത്തുകയും ചെയ്തു. പ്ലേ ഓഫിൽ ബാക്കിയുള്ള 3 സ്ഥാനങ്ങളിൽ നോട്ടമിട്ടാണ്. ഇനി ബാംഗ്ലൂർ, ഡൽഹി, പഞ്ചാബ്, കൊൽക്കത്ത, ഹൈദരാബാദ്, രാജസ്ഥാൻ എന്നീ ടീമുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ കളിക്കുക. എല്ലാ ടീമിനും 2 വീതം മത്സരമാണ് ബാക്കിയുള്ളത്. നാളെ ചെന്നൈ, കൊൽക്കത്ത ടീമുകൾ തമ്മിലാണ് മത്സരം. ഇന്ന് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ബാംഗ്ലൂർ ടീം നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 164 റൺസ് എടുത്തു. 45 പന്തിൽ 12 ബൌണ്ടറിയും ഒരു സിക്സറും സഹിതം 74 റൺസ് എടുത്ത ദേവ്ദത്ത് പടിക്കൽ ആണ് ബാംഗ്ലൂർ ടീമിന്റെ ടോപ് സ്കോറർ. വിരാട് കോഹ്ലി 14 പന്തിൽ 9 റൺസ് എടുത്ത് മടങ്ങിയപ്പോൾ എബി ഡിവില്ലിയേഴ്സ് 12 പന്തിൽ 15 റൺസ് എടുത്തു. ഓപ്പണർ ജോഷ്യ ഫിലിപ്പ് 24 പന്തിൽ 33 റൺസാണ് സംഭാവന നൽകിയത്. തുടർന്നിറങ്ങിയ മുംബൈ ഇന്ത്യൻസ് ടീമിനു വേണ്ടി സൂര്യകുമാർ യാദവ് 43 പന്ത് നേരിട്ട് 10 ബൌണ്ടറിയും 3 സിക്സറും സഹിതം പുറത്താകാതെ 79 റൺസ് എടുത്താണ് മുംബൈ ടീമിനെ വിജയത്തിലേക്ക് നയിച്ചത്. കിന്തൻ ഡികോക്ക് 18 റൺസ് എടുത്തപ്പോൾ ഓപ്പണർ ഇഷാൻ കിഷൻ 19 പന്തിൽ 25 റൺസ് എടുത്ത് പുറത്താവുകയും ചെയ്തു. ക്യാപ്റ്റൻ പൊളാർഡ് 4 റണ്ണുമായി പുറത്താകാതെ നിൽക്കുകയായിരുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. സ്റ്റേ വിത്ത് അസ്.